Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം നാലാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 1:21-28 വരെ വാക്യങ്ങൾ. സാബത്ത് എന്ന ഹീബ്രു പദത്തിന് വിരമിക്കുക എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ ടു സീസ് അല്ലെങ്കിൽ ടു ഡെസിസ്റ്റ്. യഹൂദ നിയമമായിരുന്നു മോശയുടെ കാലം മുതൽ, അല്ല അതിനു മുൻപും ഉണ്ടായിരുന്നുവെന്ന് പറയാൻ കാരണം ഉൽപ്പത്തി പുസ്തകത്തിലും സാബത്ത് നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. 7-ാം ദിവസം ദൈവം വിശ്രമിച്ചെന്ന് നാം വായിക്കുന്നില്ലേ? പിന്നെയും സാബത്തിന്റെ കാഠിന്യവും കാർക്കശ്യവും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കാണാൻ സാധിക്കും. സാബത്തിന്റെ ലംഘനം മരണശിക്ഷയിലേക്കൊരുവനെ നയിക്കുന്നു. സംഖ്യാപുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അത് ലംഘിച്ചവനെ ജനം പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നുവത്രേ. ഏതൊരു മതത്തിന്റെയും ശൈശവാവസ്ഥയിൽ അല്ലെങ്കിൽ അത് വളർന്ന് പക്കുമാർജിക്കുന്ന കാലം വരെ ചില ചട്ടങ്ങൾ നിലനിർത്താൻ ഭീതിക്കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നതാകാം വേണമെങ്കിൽ ഈ സാബത്ത് നിയമങ്ങൾ. എന്നാൽ കാലക്രമത്തിൽ അവയെല്ലാം പക്വമാക്കിയെടുക്കാൻ ഗുരുക്കന്മാർ സന്ദേഹവും സംഘർഷവും എല്ലാം ഉപയോഗിക്കുന്നു. എന്നിട്ട് അവയിൽ ശ്രേഷ്ഠമായതിനെ പുറത്തു കൊണ്ടുവരുന്നു. അവർ ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചും ചിലപ്പോൾ കലഹിച്ചും എതിർത്തുമാണ് ബോധപൂർവം നിയമത്തിന്റെ അരൂപി പുറത്തു കൊണ്ടുവരുന്നത്. അത്തരമൊരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത്. ക്രിസ്തു ഒരു നാൾ കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിക്കുകയായിരുന്നു. അവിടുന്ന് അധികാരത്തോടെയാണ് പഠിപ്പിച്ചിരുന്നത് എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. നിയമാവർത്തന പുസ്തകവും അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത്, എന്റെ വാക്കുകൾ എന്റെ ജനത്തിന്റെ മനസ്സിൽ നിക്ഷേപിക്കാൻ നിന്നെപ്പോലൊരു പ്രവാചകനെ ഞാൻ എന്റെ ജനത്തിനു വേണ്ടി അയക്കുന്നു എന്ന്. അവിടെ ആ സിനഗോഗിൽ ബാധയുള്ളൊരു മനുഷ്യൻ ആൾക്കൂട്ടത്തിൽ നിന്നും ഉറക്കെ കരയുകയാണ്, നശിപ്പിക്കല്ലേ നശിപ്പിക്കല്ലേ, ഞങ്ങളെ നശിപ്പിക്കാനാണോ അങ്ങ് വന്നിരിക്കുന്നത്? അങ്ങ് ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന്. പാവം മനുഷ്യൻ അലറി വിളിക്കുകയാണ്. ക്രിസ്തു അവനോട് നിശബ്ദനായിരിക്കാൻ ആവശ്യപ്പെടുന്നു, ശാന്തമായിരിക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് പിന്നെയും പറഞ്ഞു, പുറത്തു വരിക. എല്ലാവരും നോക്കി നിൽക്കെ ബാധയുള്ള മനുഷ്യനെ തള്ളി താഴെയിട്ടിട്ട് അശുദ്ധാത്മാവ് പുറത്തേക്ക് പോയി എന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നു. അങ്ങനെ തിന്മയുടെ ശക്തി അവനെ വിട്ടുപോയി. ക്രിസ്തു കഫർനാമിലെ സിനഗോഗിൽ പ്രകടമാക്കിയ അധികാരത്തോടെയുള്ള പുതിയ പ്രബോധന രീതിയും അവിടുത്തെ ആജ്ഞാശക്തിയും അമാനുഷികമായ കഴിവും കണ്ട് ചുറ്റും കൂടിയ ജനം ആശ്ചര്യപ്പെട്ടു. എന്നാൽ തീർന്നില്ല, ഇനിയുള്ള ഭാഗമാണ് ശ്രദ്ധേയമാകുന്നത്. അടുത്ത പടിയാണ് ശ്രദ്ധേയം. ദേവാലയ അധികൃതരും സമൂഹവും അവിടുന്ന് ചെയ്ത നന്മയ്ക്ക് കുറ്റം കണ്ടുപിടിക്കുന്നു. ആദ്യം അവരിൽ ഉണർന്ന ആശ്ചര്യത്തിന്റെ വികാരം മാറി ഇതാ അസൂയയും പകയുമായി മാറി. അവിടുത്തെ അവർ കുറ്റപ്പെടുത്തി, സാബത്ത് ലംഘിച്ചു എന്നതാണ് കുറ്റം. സാബത്ത് ദിവസം സുഖപ്പെടുത്തുന്നത് അധ്വാനവും പ്രവൃത്തിയുമാണ്. നിയമത്തിന്റെ വള്ളിപുള്ളി വിട്ടുവീഴ്ചയില്ലാതെ ഒരു മനുഷ്യനെ വിധിക്കുന്ന സമൂഹം ഇന്നുമുണ്ട്, അന്നുമുണ്ടായിരുന്നു. ആശ്ചര്യാവഹം തന്നെ. ഇനി യഥാർത്ഥത്തിൽ എല്ലാ വിധികളുടെയും മാനദണ്ഡം മനുഷ്യനായിരിക്കണം. ഇത് ക്രിസ്തുവിന്റെ ഒരു സ്വതന്ത്ര പ്രഖ്യാപനമാണ്. കാരണം സാബത്തും നിയമങ്ങളുമെല്ലാം മനുഷ്യർക്കു വേണ്ടിയാണല്ലോ. ക്രിസ്തുവിന്റെ സാബത്ത് വിചാരങ്ങളിൽ സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. ഈ മൊഴി എന്തൊരു സ്വാതന്ത്ര്യമാണ് നമുക്ക് നൽകുന്നത്, ആർക്കും അത് നൽകുന്നത്. നമുക്ക് പറയാം, മനുഷ്യന്റെ ശിരസ് ഉയർത്തിപ്പിടിക്കുന്നതാണ് സ്വാതന്ത്ര്യം, മറിച്ച് അവന്റെ ശിരസ് കുനിയാൻ പ്രേരിപ്പിക്കുന്നതൊന്നും സ്വീകാര്യമല്ല, അത് സ്വാതന്ത്ര്യമല്ല. അവനെ നിസാരനാക്കി തള്ളുകയും അവഗണിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അവനെ ആക്ഷേപിക്കുന്ന, തരം താഴ്ത്തുന്ന, വിവേചിക്കുന്ന ഒന്നും സ്വീകാര്യമല്ല, സ്വീകാര്യമാകരുത്. ഒരു മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാത്തതിനും അവനെ ചെറുതാക്കുന്നതിനും എന്ത് ദൈവിക പരിവേഷം കൊടുത്തിട്ടും കാര്യമില്ല. ഓർക്കുക, മനുഷ്യത്വത്തിന്റെ വാഴ്ത്താണ് സുവിശേഷമെന്ന് പറയുന്നത്. ബലിയല്ല കരുണയാണ് താൻ ആഗ്രഹിക്കുന്നത്. ഇത് സുവിശേഷമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് കരുതുന്നവർ മനുഷ്യരിൽ നിന്ന് മുഖം തിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് എത്തിനോക്കിയാൽ അവിടുന്ന് ഒരു പ്രാവശ്യം മാത്രമാണ് ദേവാലയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നതായി നാം കാണുന്നുള്ളൂ. നസ്രത്തിലെ സിനഗോഗിലായിരുന്നത്, ബാക്കിയുള്ളതെല്ലാം മനുഷ്യരെ കേന്ദ്രീകരിച്ചുള്ള മനുഷ്യരുടെ മധ്യത്തിലുള്ള പുതിയ ആരാധനക്രമമായിരുന്നു. സാബത്തിനെ അതിരുകാണാത്ത ഭൂമികയിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ച ക്രിസ്തു നിയമത്തിൻ്റെ വള്ളിയോ പുള്ളിയോ ലംഘിക്കുന്നില്ല, മറിച്ച് നിയമത്തെ അതിൻ്റെ സമ്പൂർണതയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. മെൽ ഗിബ്സന്റെ വിഖ്യാതമായ ചലച്ചിത്രമാണ് ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. അതിൽ അതീവ ഹൃദ്യമായൊരു രംഗമുണ്ട്. പാപിനിയായ സ്ത്രീയെ പിടികൂടിയവർ ക്രിസ്തുവിൻ്റെ മുൻപിൽ അവളെ വിധിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. തെറ്റിൽ കുരുക്കപ്പെട്ടവൾക്ക് മുൻപിൽ ക്രിസ്തു തലകുനിച്ചിരിക്കുന്നു. എന്നിട്ട് ശക്തമായൊരു ദീർഘരേഖ അവിടുന്ന് നിലത്ത് വരയ്ക്കുന്നു. ഉടനെ വലിയൊരു പൊടിപടലമാണ് ഉയർന്നു പൊങ്ങുന്നത്. മെൽ ഗിബ്സന്റെ ചിത്രീകരണമാണത്. അവൾക്ക് മുന്നിൽ ബോധപൂർവം ഒരു സംരക്ഷണരേഖ, ഒരു ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് പോലെ ഒരു സംരക്ഷണരേഖ വരച്ചിട്ടതാണെന്ന് ഈ ദൃശ്യാവിഷ്കരണത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്താണിത്? ബലമില്ലാത്തവൾക്ക് വേണ്ടി ഇതാ ക്രിസ്തു ഒരു അതിർരേഖ വരച്ചിടുകയാണ്. അത് ഒരു സ്ത്രീയായാലും കുഞ്ഞായാലും പുരുഷനായാലും അവിടുന്ന് കാണിക്കുന്ന കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷ അടയാളമാണെന്ന് പറയാം ഈ അതിർരേഖ. പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ, അതായത് ഇന്നത്തെ രണ്ടാം വായനയിൽ പറയുന്നു, ബലഹീനരെ നേടാൻ ഞാൻ അവർക്ക് ബലഹീനനായി, എല്ലാ പ്രകാരത്തിലും അവരെ രക്ഷിക്കുന്നതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു എന്ന്. ബലഹീനരെ സംരക്ഷിക്കുന്ന ഒരതിർരേഖയാണ് അവിടുന്ന് വരച്ചത്. ആ രേഖ കുറുകെ കടക്കാൻ ആരെയും അവിടുന്ന് അനുവദിക്കുന്നില്ല. ബൈബിൾ പടുക്കൾ അല്ലെങ്കിൽ നിരൂപകന്മാർ തർക്കിക്കുകയും ഏറെ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ക്രിസ്തു എന്തായിരിക്കാം ആ സമയത്ത് തലകുനിഞ്ഞിരുന്ന നിലത്ത് കോറിയിട്ടത് എന്ന്. നിരൂപണങ്ങൾ മാറ്റി നിർത്തിയിട്ട് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം, ബോബി ജോസ് കട്ടിക്കാട്ട് കപ്പൂച്ചിൻ പറയുന്നത്, ക്രിസ്തു കുറിച്ചത് കരുണ എന്ന സുവർണ പദമാണ്. വരും കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നാം ആവർത്തിച്ച് നിലത്തെഴുതി പഠിപ്പിക്കേണ്ട ആദ്യ വാക്കുകളിൽ ഒന്നാണിതെന്ന് കരുണയെന്ന് ബോബിയച്ചൻ പറയുന്നുണ്ട്. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ, ക്രിസ്തു പറഞ്ഞപ്പോൾ, ഒരു സമ്മർദ്ദവുമില്ലാതെ അവർ കല്ലെറിയാൻ വന്നവർ ഒന്നൊന്നായിട്ട് പിരിഞ്ഞുപോയി എന്നാണ് സുവിശേഷകൻ പറയുന്നത്. ആ അക്ഷരനക്ഷത്രത്തിൻ്റെ വെട്ടം അല്പം അവർക്കെല്ലാം കിട്ടിയതുകൊണ്ടായിരിക്കണം അവരങ്ങനെ തിരിച്ചുപോയത്. അപ്പോൾ കഥയിൽ പാപിനിയോട് കരുണ കാണിക്കുന്നത് ക്രിസ്തു മാത്രമല്ല, അവിടെ വന്നവരെല്ലാം, കല്ലെറിയാൻ വന്നവർ പോലും കരുണ കാട്ടിയിട്ടാണ് തിരികെ പോയത്. തൻ്റെ ചാരത്തപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീയോട് ക്രിസ്തു മന്ത്രിച്ചു, സ്ത്രീയെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേലിൽ നീ പാപം ചെയ്യരുത്. ജനക്കൂട്ടം വ്യഭിചാരമെന്ന് മുദ്രകുത്തിയതിന് മീതെ ക്രിസ്തു പുലർത്തിയ ബോധപൂർവകമായ മൗനം ശ്രദ്ധേയമാണ്. പുരുഷനും സ്ത്രീക്കുമിടയിൽ അത്തരത്തിലൊരു ബന്ധത്തിൻ്റെ സാധ്യത മാത്രമേയുള്ളൂ. ദാമ്പത്യത്തിൻ്റെ വിശ്വസ്തതയ്ക്കും വ്യഭിചാരത്തിൻ്റെ അവിശ്വസ്തതയ്ക്കുമിടയിൽ സ്ത്രീക്കും പുരുഷനും തമ്മിൽ രൂപപ്പെടാവുന്ന ഗാഢവും നിർമ്മലവുമായ ചില സ്നേഹതലങ്ങളുണ്ടെന്ന് ഈശോയ്ക്ക് നന്നായിട്ടറിയാം. അത്തരം നിഗൂഢ സൗഹൃദത്തിൻ്റെ ബലമനുഭവിച്ച ഒരാളായിരുന്നു ക്രിസ്തു. മണ്ണ് ശുദ്ധമാണ്, മഴയും ശുദ്ധമാണ്, പിന്നെങ്ങനെ ചെളിയുണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഉത്തരം മുട്ടിക്കുന്നവരെ മണ്ണും മഴയും കൂട്ടിച്ചേർത്ത് രൂപപ്പെടുത്തുന്ന പനിനീർപ്പൂക്കളെ കാണാതെ പോകുന്നതെന്തേ എന്ന് അവിടുന്ന് ചോദിക്കുന്നില്ലേ? പാപിനിയായ സ്ത്രീയിൽ നാം കാണേണ്ടത് ഇന്ന് ലോകത്ത് വിവിധ കാരണങ്ങളാൽ സങ്കടപ്പെടുകയും നീറുകയും ചെയ്യുന്ന മനുഷ്യരാശിയുടെ മുഖവും കരച്ചിലുമാണ്. അങ്ങനെ അനുദിന ജീവിത പരിസരങ്ങളിൽ ബലഹീനരെ കാണാനും കരുണയോടെ അവരെ, കാരുണ്യത്തോടെ അവരെ ചുംബിക്കാനും നമുക്ക് സാധിക്കട്ടെ. മനുഷ്യസ്നേഹി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ദൈവദാസൻ തിയോഫനച്ചൻ കുറിച്ച പ്രകാരം, വേദനിക്കുന്ന സഹോദരൻ്റെ, വേദനിക്കുന്ന സഹോദരിയുടെ തോളിൽ കൈവച്ച് അവർക്ക് സാന്ത്വനമായി നമുക്ക് നടക്കാം ഈ ജീവിതയാത്രയിൽ. ഇന്നത്തെ വചനധ്യാനത്തിൽ ക്രിസ്തു നിങ്ങൾക്കും എനിക്കും നൽകുന്ന സുവിശേഷം ഇതാണ്: കരുണയുള്ളവരായിരിക്കാം, സഹോദരങ്ങളോട് കരുണയുള്ളവരായിരിക്കാം, ശത്രുവിനോട് പോലും ദൈവരാജ്യത്തിന്റെ കരുണ കാട്ടാം, കരുണയുള്ളവരായിരിക്കാം.
ദൈവരാജ്യം വരുന്നു ഭൂമിയിലെന്നു സമാധാനം, നല്ല മനസ്സിൽ നിറഞ്ഞു സ്വർഗം തന്ന സമാധാനം. മൃതിയുടെ വഴിയിലും ഇരുളിനും മറവിലും ആർത്തു കേഴും പീഡിതരെ, നിങ്ങൾക്കായി രക്ഷാ സന്ദേശം. ആത്മാവിൽ കൃപയുടെ സന്തോഷം, ദൈവരാജ്യം വരുന്നു ഭൂമിയിലെന്നു സമാധാനം, നല്ല മനസ്സിൽ നിറഞ്ഞു സ്വർഗം തന്ന സമാധാനം. മൃതിയുടെ വഴിയിലും ഇരുളിലും മറവിലും ആർത്തു കേഴും പീഡിതരേ, നിങ്ങൾക്കായി രക്ഷാ സന്ദേശം. ആത്മാവിൽ കൃപയുടെ സന്തോഷം.
ഗാനം ആലപിച്ചത് മധു ബാലകൃഷ്ണനും സംഘവുമാണ്. രചന ഫാദർ മൈക്കിൾ പനച്ചിക്കൽ VC. സംഗീതം സണ്ണി സ്റ്റീഫൻ.
ദൈവസുതനായ നാഥൻ മാനവനു വേണ്ടി മണ്ണിൽ നൽകുന്നു പൂർണ്ണ ജീവിതം. വചനമാകുന്നവൻ മനുജരൂപത്തിലായി ഇവിടെ മർത്യന്റെ സങ്കടങ്ങളിൽ പങ്കു ചേർന്നിടുവാൻ. ദൈവരാജ്യം വരുന്നു ഭൂമിയിലെന്നു സമാധാനം, നല്ല മനസ്സിൽ നിറഞ്ഞു സ്വർഗം തന്ന സമാധാനം. മൃതിയുടെ വഴിയിലും ഇരുളിനും മറവിലും ആർത്തു കേഴും പീഡിതരെ, നിങ്ങൾക്കായി രക്ഷാ സന്ദേശം. ആത്മാവിൽ കൃപയുടെ സന്തോഷം. സ്നേഹനിധിയായ ദൈവം മാനവനു ദാനമായി നൽകുന്നു സർവ നന്മയും. സ്നേഹനിധിയായ ദൈവം മാനവനു ദാനമായി നൽകുന്നു സർവ നന്മയും. ദൈവരാജ്യത്തിലെ പ്രജകളാകുന്നവർ സദയമന്യന്റെ ആവശ്യങ്ങളിൽ പങ്കു ചേർന്നിടണം. ദൈവരാജ്യം വരുന്നു ഭൂമിയിലെന്നു സമാധാനം, നല്ല മനസ്സിൽ നിറഞ്ഞു സ്വർഗം തന്ന സമാധാനം. മൃതിയുടെ വഴിയിലും ഇരുളിലും മറവിലും ആർത്തു കേഴും പീഡിതരെ, നിങ്ങൾക്കായി രക്ഷാ സന്ദേശം. ആത്മാവിൽ കൃപയുടെ സന്തോഷം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ആണ്ടുവട്ടം 4-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്.